എന്റെ പ്രിയ ദേശവാസികളെ, നമസ്കാരം. ഇന്ന് മൻ കി ബാത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള മനഃശക്തി എനിക്കില്ല. കാരണം, മനസ്സിൽ വല്ലാത്ത ഒരു ഭാരം അനുഭവപ്പെടുന്നു, മനസ്സിൽ വേദന അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, അപ്രതീക്ഷിതമായ മഴ, കൃഷിനാശം എന്നിവയെപ്പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ അപ്രതീക്ഷിതമായി ശക്തമായ കാറ്റ് വീശുകയും കുറേ പേർ മരിക്കുകയും ചെയ്തു. കൂടാതെ നാശനഷ്ടങ്ങളുമുണ്ടായി. ശനിയാഴ്ചത്തെ ഭയാനകമായ ഭൂകമ്പം ലോകത്തെ മുഴുവൻ നടുക്കി. പ്രകൃതിക്ഷോഭങ്ങളുടെ തുടർച്ചയായ ഒരു കാലമാണോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നു. നേപ്പാളിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ടായി. ആളുകളുടെ ജീവനും സ്വത്തിനും വൻ നാശനഷ്ടമുണ്ടായി. എന്നാൽ നേപ്പാളിലുണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. 2001 ജനുവരി 26 ഗുജറാത്തിലെ കച്ചിലുണ്ടായ ഭൂകമ്പം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തം എത്രമാത്രം ഭയാനകമാണെന്ന് ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. നേപ്പാളിൽ എന്താണ് സംഭവിച്ചത്? നേപ്പാളിലെ കുടുംബങ്ങൾക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വന്നു കാണും? ഇതിനെപ്പറ്റിയെല്ലാം എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട നേപ്പാളിലെ സഹോദരീ സഹോദരന്മാരെ, ഭാരതീയർ നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പമുണ്ട്. ഭാരതത്തിലെയും നേപ്പാളിലെയും ദുരന്ത പ്രശ്നഭരിത മേഖലകളിൽ അടിയന്തര സഹായമെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ ജോലിയാണ് ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനം. എന്തെന്നാൽ, ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. അവരെ ജീവനോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിവിദഗ്ധന്മാരുടെ ഒരു ടീമിനെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ അയച്ചിട്ടുള്ള ടീം അംഗങ്ങളെല്ലാം തന്നെ വളരെ പ്രത്യേകമായ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരുമാണ്. ഇപ്രകാരം പരിശീലനം നൽകിയ, മണം തിരിച്ചറിഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള സ്നിഫർ നായ്ക്കളെയും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഈ സ്നിഫർ നായ്ക്കൾക്ക് ഭൂകമ്പ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താനാകും. നമ്മുടെ ഏറ്റവും വലിയ പരിശ്രമം പരമാവധി ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യവും ചെയ്യേണ്ടതായുണ്ട്. അതേ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങളും വളരെ വിപുലമായി നടത്തും. എന്നാൽ നമ്മുടെ സമൂഹത്തിന് ഇതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ഭാരതത്തിലെ 125 കോടി ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ എന്ന രാജ്യവും ജനങ്ങളും നമ്മളുടെ സ്വന്തക്കാരെ പോലെയാണ്. നേപ്പാളിലെ ജനങ്ങളുടെ ദുഃഖം നമ്മുടെയും ദുഃഖമാണ്. അവരുടെ ദുഃഖനിവാരണത്തിനായി ഭാരതം പൂർണ്ണമായും പരിശ്രമിക്കും. ഈ ആപത്സന്ധിയിൽ എല്ലാ നേപ്പാളികളുടെയും കണ്ണീരൊപ്പാൻ ഭാരതം കൂടെയുണ്ടാകും. അവരുടെ കൈപിടിച്ച് എന്നും അവരുടെ സുഹൃത്തായി തന്നെ കൂടെയുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ നമ്മുടെ ആയിരക്കണക്കിന് ഭാരതീയരായ സഹോദരീ സഹോദരന്മാരുടെ കണ്ണീർ വീണിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഭയാനകമായ കെടുതികളിൽ നിന്ന്, ബോംബുകളുടെയും ആയുധങ്ങളുടെയും സംഘർഷഭരിതമായ അവസ്ഥയിൽ നിന്ന് ഭാരതവാസികളുടെ കണ്ണീരൊപ്പി അവരെ ജീവനോട് ഭാരതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നത് വളരെ കഠിനമായ ഒരു ജോലിയായിരുന്നു. എന്നാൽ നമ്മൾ അത് ചെയ്തു. അതുമാത്രമല്ല, ഒരാഴ്ച മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൂടി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. മനുഷ്യശക്തി എത്രമാത്രം വലുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ബോംബ് സ്ഫോടനവും മരണവും സംഭവിക്കുന്നതിനിടയിൽ നിന്ന് ഒരാഴ്ച മാത്രം പ്രായമായ പെൺകുഞ്ഞിൻ്റെ ജീവൻ തിരികെ ലഭിക്കാൻ സാധിച്ചു എന്നത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ പര്യടനത്തിന് പോയ വേളയിൽ ഇക്കാര്യത്തിൽ ധാരാളം അനുമോദനം ഭാരതത്തിന് ലഭിക്കുകയുണ്ടായി. യമനിൽ നിന്ന് ഏകദേശം 48 രാജ്യങ്ങളിലെ പൗരന്മാരെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. അത് ഫ്രാൻസുകാരാകട്ടെ, ജർമ്മൻകാരാകട്ടെ, ജപ്പാൻകാരാകട്ടെ, എല്ലാ രാജ്യത്തെയും ജനങ്ങളെ നമ്മൾ സഹായിച്ചു. ഭാരതത്തിൻ്റെ ഈ സേവന മനോഭാവം ലോകം തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും വ്യോമയാന വകുപ്പും വളരെ ഉത്തരവാദിത്വത്തോടും ധീരതയോടും കൂടി തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. ഒരിക്കലും മായാത്ത ഒരു മുദ്രയായി വരും ദിനങ്ങളിൽ ലോകത്ത് ഇതവശേഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഏറ്റവുമധികം സന്തോഷിപ്പിച്ചത് യാതൊരു പ്രയാസവും കൂടാതെ തന്നെ എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നതാണ്. ഇതാണ് ഭാരതത്തിൻ്റെ മഹിമ. എന്തുകൊണ്ടെന്നാൽ ഭാരത സംസ്കാരം വളരെയേറെ പുരാതനമായ ഒരു സംസ്കാരമാണ്. ഞാൻ ഈയിടെ ഫ്രാൻസിൽ പോയിരുന്നു. അവിടെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മാരകം സന്ദർശിക്കാനിടയായി. അതിനുള്ള പ്രധാന കാരണം ഒന്നാം ലോകമഹായുദ്ധം നടന്നതിൻ്റെ ശതാബ്ദി വർഷമാണിത്. അതോടൊപ്പം ഭാരതത്തിലെ ധീരയോദ്ധാക്കളുടെ പോരാട്ട വീര്യത്തിൻ്റെയും ആത്മബലിയുടെയും ശതാബ്ദി കൂടിയാണ് ഇത്. മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള സേവനമാണ് ജീവിതത്തിൻ്റെ പരമമായ ധർമ്മം എന്ന മഹത്തായ ഭാരതീയ ആദർശത്തെ മഹനീയമാക്കി മുന്നേറുന്ന ഭാരതത്തിൻ്റെ ആദർശപരമായ ഒരുണർവിൻ്റെയും ശതാബ്ദി വർഷമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം ഇവിടെ പരാമർശിക്കുന്നത്. എന്തെന്നാൽ 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 15 ലക്ഷത്തോളം ഭാരതീയ സൈനികർ ജീവൻമരണ പോരാട്ടം നടത്തുകയുണ്ടായി എന്ന സത്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന വസ്തുതയാണ്. ഭാരതത്തിലെ ഈ യോദ്ധാക്കൾ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടിയോ മറ്റു ഭൂവിഭാഗങ്ങൾ കീഴടക്കാൻ വേണ്ടിയോ അല്ല യുദ്ധം ചെയ്തത്. അവർ ഹിന്ദുസ്ഥാനത്തെ മറ്റൊരു രാജ്യത്തിനു മുന്നിലും അടിയറവ് വച്ചിട്ടില്ല. ഭാരതീയർക്ക് ആരുടെയും ഭൂമി ആവശ്യമായിരുന്നില്ല. എന്നാൽ ഭാരതീയർ അത്ഭുതകരമായ ആക്രമണവീര്യം കാഴ്ചവയ്ക്കുകയുണ്ടായി. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏകദേശം 74,000 ജവാന്മാർക്ക് രക്തസാക്ഷികളാകേണ്ടി വന്നു എന്ന വസ്തുത വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇതിൽ തന്നെ 9,200 സൈനികരെ ഗാലൻഡറി അവാർഡ് നൽകി ആദരിച്ചു എന്നത് വളരെ അഭിമാനമുളവാക്കുന്ന കാര്യമാണ്. ഇതിനുപരിയായി 11 പേർക്ക് സർവശ്രേഷ്ഠ ബഹുമതിയായ വിക്ടോറിയ ക്രോസും ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഫ്രാൻസിൽ 1915 മാർച്ചിലെ യുദ്ധത്തിൽ ഏകദേശം 4,700 ഭാരതീയർ മരിക്കുകയുണ്ടായി. അവരെ ആദരിച്ചുകൊണ്ട് ഫ്രാൻസിൽ ഒരു സ്മാരകം പണിതിട്ടുണ്ട്. അവിടെ എനിക്ക് പ്രണാമമർപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പൂർവികരുടെ ധീരമായ പ്രവൃത്തിയെ ആദരിക്കുവാനും കഴിഞ്ഞു. ലോകത്ത് ഇന്ന് നടന്നുവരുന്ന പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയും, നമ്മുടെ രാജ്യം ലോകശാന്തിക്കും സുഖത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന്. ഭാരതം ലോകമംഗളമാണ് കാംക്ഷിക്കുന്നത്. അതിനുവേണ്ടി ചിന്തിക്കുക മാത്രമല്ല, ആകാവുന്നത് ചെയ്യുകയുമാണ്. ആവശ്യമെങ്കിൽ ജീവൻ പണയം വയ്ക്കാനും ഒരുക്കമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയിൽ ഏറ്റവുമധികം സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം ഒന്നാമതാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മഹത്തായ കാര്യം ചെയ്യുവാനുള്ള അവസരം കൈവന്നു. നാം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ 125 ജയന്തി ആഘോഷിക്കുകയാണ്. വർഷങ്ങളായി മുംബൈയിൽ അംബേദ്കർ സ്മാരക നിർമ്മാണത്തിനാവശ്യമായ സ്ഥലത്തെ സംബന്ധിച്ച വിവാദം നടക്കുകയായിരുന്നു. എന്നാൽ വളരെ സന്തോഷകരമായ ഒരു നടപടിയാണ് ഭാരത സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതേ സ്ഥലത്ത് തന്നെ അംബേദ്കറുടെ സ്മാരകം നിർമ്മിക്കുവാനുള്ള തീരുമാനം ഭാരത സർക്കാർ കൈക്കൊണ്ടു. ഇതുപോലെ ദില്ലിയിലും ബാബാ സാഹേബ് അംബേദ്കറുടെ പേരിൽ അന്തർദേശീയ കേന്ദ്രമുണ്ടാകാൻ പോവുകയാണ്. ലോകം മുഴുവൻ അംബേദ്കറെ അറിയുവാനും അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും മനസ്സിലാക്കുവാനും ഉതകുന്ന കാര്യങ്ങൾക്ക് ഒരന്തർദേശീയ കേന്ദ്രമെന്നത് വർഷങ്ങളായുള്ള ആഗ്രഹമാണ്. അത്തരത്തിലുള്ള ആഗ്രഹത്തിൻ്റെ സാഫല്യമാണ് ഈ സ്മാരകങ്ങൾ. സ്മാരകത്തിൻ്റെ ശിലാസ്ഥാപനം ഇതിനകം നടന്നുകഴിഞ്ഞു. 20 വർഷം കൊണ്ട് സാധിക്കാത്തത് 20 മാസം കൊണ്ട് നടപ്പിലാക്കണം എന്ന നിശ്ചയദാർഢ്യമാണ് ഇതിനു പിന്നിൽ. ഇതോടൊപ്പം എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നും നമ്മുടെ രാജ്യത്തെ കുറച്ച് കുടുംബങ്ങൾക്ക് മനുഷ്യവിസർജ്യം തലയിലേറ്റേണ്ടതായി വരുന്ന ദൗർഭാഗ്യകരമായ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ തീരാ കളങ്കമല്ലേ സമ്മാനിക്കുന്നത്. ബാബാ സാഹേബ് അംബേദ്കറുടെ 125 ജയന്തി വർഷത്തിൽ ഈ കളങ്കത്തിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കുവാൻ ഭാരത സർക്കാർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് മനുഷ്യവിസർജ്യം തലയിൽ ചുമന്നു മാറ്റുന്ന ജോലി ചെയ്യുന്നത്. ഈ അവസ്ഥ നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. സമൂഹത്തെ അവർക്കൊപ്പം നിർത്താനാവണം. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നടപ്പിൽ വരുത്തണം. ഇതിന് ജനങ്ങളുടെ സഹകരണമാണ് ആവശ്യം. ഇക്കാര്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ബാബാ സാഹേബ് അംബേദ്കർ ജീവിതം മുഴുവൻ പറഞ്ഞത് വിദ്യാഭ്യാസം നേടുക എന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ വളരെയേറെ ദളിതരും ചൂഷിതരും സാധാരണക്കാരുമായ ജനവിഭാഗത്തിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസം ശരിയായ വണ്ണം എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമെന്നത് ഒരു കിട്ടാക്കനിയായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബാബാ സാഹേബ് അംബേദ്കറുടെ 125-ാം ജയന്തി വർഷത്തിൽ നമുക്ക് ഈ തീരുമാനമെടുക്കാം. നമ്മുടെ ഗ്രാമത്തിലോ പട്ടണത്തിലോ തെരുവുകളിലോ ആൺകുട്ടികളോ പെൺകുട്ടികളോ വിദ്യാഭ്യാസമില്ലാത്തവരായി ആരുമുണ്ടാകരുത്. നമ്മുടെ സർക്കാർ ആ മഹത്തായ കർത്തവ്യം ഏറ്റെടുക്കുകയാണ്. സമൂഹത്തിൻ്റെ സഹകരണവും ഇതിനാവശ്യമാണ്. ഈ സന്തോഷത്തിൽ നമുക്കേവർക്കും പങ്കാളികളാകാം. ഭാരതത്തിൻ്റെ അഭിമാനം ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച രണ്ട് പുത്രിമാരുടെ പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിലൊരാൾ സൈന നെഹ്വാളാണ്. ബാഡ്മിൻ്റണിൽ ലോകത്ത് 1-ാം സ്ഥാനമെന്ന നേട്ടത്തിന് ഉടമയാണവൾ. ടെന്നീസ് ഡബിൾസിൽ ലോകത്ത് 1-ാം സ്ഥാനക്കാരിയായ സാനിയ മിർസയാണ് മറ്റൊരാൾ. ദേശത്തിൻ്റെ യശസ്സുയർത്തിയ ഈ രണ്ട് പുത്രിമാർക്കുമൊപ്പം ഭാരതത്തിൻ്റെ അഭിമാനോജ്വലമായ എല്ലാ പുത്രിമാർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഇത്തരത്തിൽ നമ്മുടെ അഭിമാന താരങ്ങളായി നിരവധി പുരുഷന്മാരുമുണ്ട്. അവരുടെ പരിശ്രമങ്ങളിൽ രാഷ്ട്രം അഭിമാനം കൊള്ളുകയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നാം അത് മറന്നുപോകാറുണ്ട്. ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സെമിഫൈനലിൽ നാം ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. എന്നാൽ ചിലർ ക്രിക്കറ്റ് കളിക്കാരോട് അരുതാത്ത ചില വാക്കുകളാണ് ഉപയോഗിച്ചു കണ്ടത്. അരുതാത്ത പ്രവൃത്തികളും അവരോട് കാണിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നല്ലതല്ല. എത്ര നന്നായി കളിച്ചാലും ചിലപ്പോൾ തോറ്റെന്ന് വരാം. ജയാപജയങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമല്ലേ? ഒരു പക്ഷേ നമ്മുടെ കളിക്കാർ നമ്മളെക്കാളും സങ്കടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാകാം അത്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ആവേശവും ധൈര്യവും പകരുകയല്ലേ വേണ്ടത്? പരാജയത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനാവുമെന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തോടൊപ്പം ഏതെല്ലാം കാര്യങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു നിമിഷത്തിനിടയിൽ പലതും മറന്ന് നാം നടത്തുന്ന പ്രതികരണം മറ്റാരുടെയും ആത്മവീര്യത്തെ നഷ്ടപ്പെടുത്തുന്നതാകരുത്. ഇക്കാര്യം എന്നെ ഏറെ വേദനിപ്പിക്കുന്നു. ആളുകളുടെ വൻ തിരക്കിനിടയിൽ ചില ആകസ്മിക സംഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരുവിധത്തിലുമുള്ള അപകടങ്ങൾക്ക് അത് ഇടവരുത്തരുത്. ഇത്തരം ചില സംഭവങ്ങൾ നാം TVയിൽ കണ്ടതാണ്. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ കത്തിക്കുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ആവേശ പ്രകടനങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണം. സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ തന്നെ പറയൂ, ഇപ്രകാരമുള്ള ദേഷ്യപ്രകടനങ്ങൾക്ക് വേണ്ടി നമ്മൾ വാഹനങ്ങൾ കത്തിക്കുന്നു. എന്നാലോ, മരിച്ചുപോയവർ ഒരിക്കലും മടങ്ങിവരില്ല. എന്താ, നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാവങ്ങളെ സന്തുലിതമായി നിലനിർത്തിക്കൊണ്ട് നിയമത്തെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൂടെ? നമ്മൾ ഇപ്രകാരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ന് എൻ്റെ മനസ്സ് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വളരെ വിഷമത്തിലാണ്, വിശേഷിച്ചും പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ. എന്നാൽ ഇതിനൊക്കെ ഇടയിലും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിലെ ഏതൊരു വ്യക്തിക്കും തന്നെ, ഒരുപക്ഷേ ദളിതനായിരുന്നാലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നാലും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നാലും ചതിവിൽപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായാലും ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളായാലും ഗ്രാമീണനായാലും ദരിദ്രനായാലും കർഷകനായാലും ചെറുകിട കച്ചവടക്കാരനായിരുന്നാലും ഒരുപക്ഷേ ആരും തന്നെ ആയിക്കൊള്ളട്ടെ, ഇവർ ഓരോരുത്തരുടെയും ക്ഷേമത്തിനായുള്ള ഈ യുദ്ധത്തിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോവുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദത്തിനും വിരാമമായി തീർന്നിരിക്കുകയാണ്. വിശേഷിച്ചും 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഇപ്പോൾ മധ്യവേനലവധി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണിത്. ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും മംഗളകരമായ ഒരു ഭാവി നേരുന്നു. അതുപോലെ നിങ്ങളുടെ അവധിക്കാലം വളരെ നല്ല ദിനങ്ങളായി തീരട്ടെയെന്നും ആശംസിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഒട്ടനവധി പുതിയ കാര്യങ്ങൾ അറിയുവാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടവരട്ടെയെന്നും ആശംസിക്കുന്നു. അതുപോലെ ഒരു വർഷം നീണ്ട കഠിന പരിശ്രമത്തിന് ശേഷം ഒരു നിമിഷം നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉത്സാഹത്തോടെയും ഉല്ലാസത്തോടെയും കഴിയാൻ നിങ്ങൾക്ക് കഴിയട്ടെയെന്നും ആശംസിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് നിങ്ങൾക്കായുള്ള എൻ്റെ മംഗളാശംസകൾ. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം. നന്ദി.